അതുപോലെ തന്നെ ഒരാൾ തുമ്മി, അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല. ആ സന്ദർഭത്തിൽ അയാളോട് നീ അൽഹംദുലില്ലാ എന്ന് പറയി എന്ന് പറയേണ്ടതില്ല. അയാൾ അത് അറിയാത്ത ആളാണെങ്കിൽ ഒഴികെ, അയാൾക്ക് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പോൾ അത് കേട്ട ആളെ അർഹംകല്ല എന്ന് പറയണം. അപ്പോൾ നീ യഹദീക്കും വലക്കും എന്ന് പറയണം. അത് പഠിപ്പിച്ചു കൊടുക്കാം. എന്നാൽ ഒരാൾ അത് അറിയുന്ന ആളാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്കറിയാം അയാൾക്കറിയാമെന്ന്. അത്തരം ഒരാളെ നീ അൽഹംദുലില്ലാ എന്ന് പറയി എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ രണ്ടാളുകൾ തുമ്മി. അതിൽ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, റസൂലുള്ളാഹി അർഹംകല്ല എന്ന് പറഞ്ഞു. മറ്റൊരാൾ തുമ്മി, അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ രണ്ടാമത്തെ ആൾ ചോദിച്ചു, ഇന്നയാൾ തുമ്മിയപ്പോൾ അള്ളാഹു റസൂൽ അങ്ങേ അർഹംകല്ല എന്ന് പറഞ്ഞു, ഞാൻ തുമ്മിയപ്പോൾ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെയാൾ അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ അത് പറഞ്ഞിട്ടില്ല. ഈ ഹദീസിൽ നിന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ തുമ്മിയാൽ അയാളെ കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പറയിപ്പിക്കേണ്ടതില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അപ്പോൾ ഒരാളെ കൊണ്ട് പറഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇതാണ്, അതുപോലെ തന്നെ തുമ്മുന്ന സന്ദർഭത്തിൽ ശബ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ കെട്ടിടം ഒന്നാകെ കുലുങ്ങുന്ന രൂപത്തിൽ തുമ്മിക്കളയും. ചിലർക്ക് തുമ്മലും ശക്തമായിരിക്കും, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കഴിയുന്നത്ര ശബ്ദം കുറയ്ക്കാൻ ഇങ്ങനെ വായ പൊത്തി പിടിച്ച് ശ്രമിക്കണം, കഴിയുന്നത്ര. എന്നാലും ചിലപ്പോൾ നല്ല ശക്തമായി വെച്ച് വരുന്ന ആൾക്കാരുണ്ടാവും, അത് കുറ്റപ്പെടുത്തേണ്ട കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, കാന ഇദാ അഫസ റഫ വജ്ഹഹു ബിയദിഹി ഔ ബിസൗബിഹി വഗള്ള ബിഹാ സൗത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മിയാൽ തന്റെ കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിക്കും, അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കും, എന്നിട്ട് അവിടുത്തെ ശബ്ദം അവിടുന്ന് കുറക്കും, തുമ്മുന്നതിന്റെ ശബ്ദം കുറക്കും. എന്നാൽ തുമ്മേണ്ടി വന്നു കഴിഞ്ഞാൽ തുമ്മൽ പിടിച്ചു വെക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ വന്നിട്ടില്ല. മാത്രമല്ല തുമ്മാന്നുള്ളത് ഞാമത്താണ് അല്ലെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മലും കോട്ടുവായി ഇടലും ഒരേ ഹദീസിലാണ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, അൽഉത്താസു മിൻ അല്ലാഹ് വത്തശാബു മിൻ അശ്ശൈത്താൻ. തുമ്മുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, കോട്ടുവായിടുക എന്നത് പിശാചിൽ നിന്നാണ്. അപ്പൊ തുമ്മാന്ന് തന്നെ ഞാമത്താണ്, അത് പിടിച്ചു വെക്കേണ്ടതില്ല, നല്ല കാര്യമാണ്. السابع رد التثاؤب ما استطعت. رد എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്, നീ റുദ്ദ തടുക്കുക. التثاؤب കോട്ടുവായി, കോട്ടുവായി നീ തടുത്ത് പിടിക്കുക. ما استطعت നിനക്ക് സാധിക്കുന്നിടത്തോളം അത് തടുത്തു വെക്കണം. وامسك بيدك على فيك കോട്ടുവായി ഇട്ടാൽ നിന്റെ വായുടെ മുകളിൽ കൈ വെച്ചുകൊണ്ട് പിടിക്കണം. ഇങ്ങനെ കോട്ടുവായിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാം, അതല്ലെങ്കിൽ വിരലിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ചുണ്ട് ഇങ്ങനെ കൂട്ടി പിടിക്കാം. കോട്ടുവായിട്ട സമയത്ത് ഇങ്ങനെ ചുണ്ട് കൂട്ടി പിടിക്കാം, അതല്ലെങ്കിൽ പിന്നെ വല്ല ടവലോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മുഖം പൊത്തി പിടിക്കാം. ഇങ്ങനെ പ്രത്യേക ഡീറ്റെയിൽ ആയി പറയാനുള്ള കാരണം, കോട്ടുവായിടുന്ന സമയത്ത് ഒരാളുടെ മുഖം വികൃതമാവുന്ന സമയമാണ്. ഒരാൾ കോട്ടുവായിടുമ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയാൽ അയാളുടെ മുഖം ഏറ്റവും വികൃതമാവുന്ന സന്ദർഭങ്ങളിലൊന്നാണ് കോട്ടുവായിയുടെ സന്ദർഭം. അപ്പൊ ഒരു മുസ്ലിം അവന്റെ മുഖം വികൃതമായി ആളുകളെ കാണിക്കരുത്. അവൻ അവന്റെ ഭംഗി എപ്പോഴും നിലനിർത്തണം. അതുകൊണ്ട് തന്നെ മുഖം പൊത്തി പിടിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, അംസിക് ബിയദിക അലാ ഫീക വലാ തഖുൽ ആഹ് ആഹ്. നീ ഒരിക്കലും കോട്ടുവായിടുമ്പോൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കരുത്. ചില ആൾക്കാർ സുബ്ഹാന നിസ്കാരത്തിൽ ഇങ്ങനെ കോട്ടുവായിടുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ കോട്ടുവായിടുന്ന സന്ദർഭത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ഒന്ന്, പരമാവധി കോട്ടുവായി പിടിച്ചു വെക്കുക. രണ്ട്, മുഖം പൊത്തിപ്പിടിക്കുക. മൂന്ന്, അയാൾ കോട്ടുവായിടുന്ന സന്ദർഭത്തിൽ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ശരി, കോട്ടുവായി വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കുക എന്നത് സുന്നത്താണ്, അല്ലെങ്കിൽ മുസ്തഹബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കോട്ടുവായിട്ടാൽ സാധിക്കുന്നത്ര അവൻ അത് പിടിച്ചു വെക്കട്ടെ. ഫഇൻ അഹദകും ഇദാ ഖാലഹാ ദഹിക ശൈത്താൻ, ആരെങ്കിലും പോട്ടുവായിടുമ്പോൾ ഹ എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കിയാൽ ദഹിക ശൈത്താൻ, പിശാച് ചിരിക്കും. കാരണം ഇത് മുസ്ലിമിന്റെ മുഖം മുഖ അവൻ്റെ അടുത്ത് എന്ത് ചെറുതൊരു മുസ്ലിമിന്റെ അടുത്ത് കിട്ടുക എന്നുള്ളത് പിശാചിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു കോട്ടുവായിരുന്ന സമയത്ത് എൻ്റെ മുഖം ഒന്ന് വെറുതാക്കാൻ പറ്റി, അതവന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വലിയ വലിയ ഹറാമുകൾ ചെയ്യുന്നത് അവൻ എത്ര സന്തോഷിപ്പിക്കും. ഒരു ചെറിയ മുഖമൊന്ന് വികൃതമാവുക എന്നത് അവൻ ഇത്ര സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഹറാമുകൾ എത്രമാത്രം പിശാചിന് സന്തോഷമുണ്ടാക്കും. ഞാൻ അതുപോലെ തന്നെ കോട്ടുവായിടുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ചെയ്യുന്നത് കാണാം. അവർ കോട്ടുവായിട്ട് ലാബുദു ബില്ല തറജീം എന്ന് പറയുന്നത് കാണാം. ചില ആൾക്കാർ കോട്ടുവായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക പറയാം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കോട്ടുവായിടുന്ന സന്ദർഭത്തിൽ അഊദു ചൊല്ലുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കലാണ് കോട്ടുവായിടുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് തറജീം എന്ന് പറയൽ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സുന്നത്ത് ഇല്ലാതെയാകും. എന്താണ് ആ സുന്നത്ത്? വായ പൂട്ടി പിടിക്കുക എന്നുള്ളതാണ് അല്ലെ. കൂട്ടുവായിട്ട് സമയത്ത് അഭിനവേഷ തറജീന്ന് പറഞ്ഞാൽ അതിനൊപ്പം വായ എന്തായാലും പൂട്ടി പിടിക്കാൻ പറ്റില്ല. അപ്പൊ ആ സുന്നത്ത് ഇല്ലാതെയാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്ര സത്യം. ഒരാൾ ഒരു ബിദഅത്ത് ഉണ്ടാക്കിയാൽ അതിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് എന്തായാലും പോയിട്ടുണ്ടായിരിക്കും. ഇത് അതിനൊരു പാഠമാണ്. കൂട്ടുവായിട്ട് സമയത്ത് അഭിനവേഷ തറജീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന് വായ പൂട്ടി പിടിക്കാൻ പറ്റില്ല. വായ പൂട്ടി പിടിക്കുക എന്നുള്ളതാകട്ടെ സുന്നത്താണ്. അപ്പൊ ഒരുത്തൻ ദീനിൽ എന്തൊരു പുതിയ കാര്യം ഉണ്ടാക്കിയാലും ഒരു സുന്നത്ത് അതിന്റെ സ്ഥാനത്ത് നിന്ന് എന്തായാലും നഷ്ടപ്പെടാതിരിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ കുട്ടികൾ തുമ്പിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ കോട്ടുവായിട്ടാൽ എന്ത് ചെയ്യണം. കുട്ടികൾ തുമ്മിയാൽ ചില ഫുഖഹാക്കൾ പറയും, ഹദീസിൽ ഈ വിഷയം വന്നിട്ടില്ല, ചില ആൾക്കാർ കുട്ടികൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. കുട്ടികൾ തുമ്മിയാൽ ചില ഫുഖഹാക്കൾ പറയാൻ യർഹംകല്ലാ എന്ന് പറയാം. എന്താ പറയേണ്ടത്? അർഹമുഖല്ലാ, അള്ളാഹുനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയാം. ചില ആളുകൾ ബൂരിക്ച അല്ലെങ്കിൽ ബോറക്കല്ലാഹു ഫീക എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ചില സലഫുകളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്, ചില ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു തെളിവ് വേറെ വന്നിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികൾ കോട്ടുവായിട്ടാൽ വായ ഒത്തി പിടിച്ചു കൊടുക്കാമെന്നല്ലാതെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയേണ്ടതില്ല. ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. ഇതാണ് തുമ്മലുമായും അതുപോലെ കോട്ടുവായുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അദബുകൾ. ഇത് ധാരാളം അദബുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മറന്നു പോകാൻ പാടില്ല. ഇത് പതുക്കെ പതുക്കെ നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ. ചിലതൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് ശീലമായിരിക്കും, ചിലത് ആവാത്തതുണ്ടാവും. അത് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അസ്സാമിനു, എട്ടാമത്തേത്, ഇദൻ തഹയ്ത ഇല മജ്ലിസിൻ ഫസല്ലിം, നീ ഒരു മജ്ലിസിലേക്ക് പ്രവേശിച്ചാൽ സലാം പറയണം. അത് നമ്മൾ കഴിഞ്ഞ ദർസിൽ എടുത്തതാണ്, അസ്സലാമിന്റെ മര്യാദകൾ കഴിഞ്ഞ ദർസിൽ വന്നതാണ്. വജ്ലിസ് ഹൈസു യൻതഹിൽ മജ്ലിസ്, എവിടെയാണോ മജ്ലിസ് അവസാനിക്കുന്നത് അവിടെ നീ ഇരിക്കുക. അല്ലാതെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുത്തി നിരക്കി മുന്നിൽ പോയി ഇരിക്കാൻ പാടില്ല. മജ്ലിസ് ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കേണ്ടത്? ഏറ്റവും അടുത്തടുത്തിരിക്കണം. അപ്പോൾ ഇനി അടുത്ത സ്ഥലമില്ല, എല്ലാ സ്ഥലവും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ തിക്കി നിരക്കി ഇരിക്കാൻ പാടില്ല. എവിടെയാണോ അത് അവസാനിച്ചിട്ടുള്ള അവിടെ ഇരിക്കണം. വജ്ലിസ് ഹൈസു യൻതഹിൽ മജ്ലിസ് വലാ തജ്ലിസ് ബൈന ശംസി വദ്ദില്ല, സൂര്യനും സൂര്യവെളിച്ചം അടിക്കുന്നതിനും നിഴലിനും ഇടയിൽ നീ ഇരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന കാര്യങ്ങളിലൊന്നാണ്. ചിലപ്പോൾ ജനലിന്റെ അടുക്കൽ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെ നിഴൽ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ സൂര്യന്റെ വെളിച്ചമുണ്ട് അവിടെ നിഴലാണ്, ഇതിന്റെ നടുവിൽ പോയിരിക്കരുത്, അതിന്റെ നടുവിൽ പോയി ഇരിക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രത്യേകം കൽപ്പന വന്ന കാര്യമാണ്. ചില പണ്ഡിതന്മാർ അത് മക്രൂഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ولا تفرق بين اثنين ولا تفرق بين اثنين الا باذنهما, രണ്ട് ആളുകൾക്കിടയിൽ നീ വേർതിരിവുണ്ടാക്കാൻ പാടില്ല അവരുടെ അനുമതി ഇല്ലാതെ. രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നീ എന്റെ ഇടയിൽ കയറി ചെന്നിട്ട് അവരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കാൻ പാടില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യ അനുമതി കിട്ടിയതിന് ശേഷം മാത്രമേ അവരുടെ ഇടയിലേക്ക് പ്രവേശിക്കാൻ പോലും പാടുള്ളൂ. രണ്ടാൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലരുത്, മറിച്ച് അവരോട് അനുമതി ചോദിക്കണം. നീ സംസാരിക്കണമെങ്കിൽ മറ്റാളോട് അനുമതി ചോദിക്കും, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതൊക്കെ ഇസ്ലാമിൽ പാലിക്കേണ്ട അദബുകളിൽ പെട്ടതാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റാളോടൊന്ന് ചോദിക്കുക, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാം. വലാ തുഖിം അഹദൻ മിൻ മജ്ലിസി, ഒരാളെയും അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ എഴുന്നേൽപ്പിക്കരുത്. ഇന്ന് പൊതുവെ പരിപാടികളിലും മറ്റുമൊക്കെ വ്യാപകമായി നടക്കുന്ന കാര്യമാണിത്. സ്റ്റേജിൽ ഒരാൾ പാവം വന്നിരുന്നിട്ടുണ്ടാവും, അപ്പൊ ഏതെങ്കിലും മന്ത്രിയോ എം എൽ എ കപ്പളേലും കയറിയത് അപമാനം എണീപ്പിക്കും അല്ലെ. എന്തൊരു അപമാനകരമായ കാര്യമാണത്, എത്ര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണത്. ഒരു മനുഷ്യനെ അയാളെ സീറ്റിൽ നിന്ന് ഒരാളെ കൊണ്ടിരുത്താൻ ഉള്ളത്, അപ്പൊ ഒരാളെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രവേശിച്ചയാളുകൾക്ക് വേണ്ടി നീ വിശാലത ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, നിങ്ങളോട് മജ്ലിസുകളിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വിശാലത ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിശാലത ഉണ്ടാക്കുക, അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകും. അപ്പോ ഇരിക്കുമ്പോ അല്ലേ, ചില ആൾക്കാർ ഈ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ അല്ലേ സീറ്റ് കിട്ടുന്നവരെ അവങ്ങനെ വേറെ ആളെ നോക്കി, ഒന്നും അങ്ങോട്ട് അയാൾ ഇരുന്നിരുന്നെങ്കിൽ എനിക്കായിട്ട് ഇരിക്കുന്നു പറയും. ഇവരി ഇരുന്ന് കഴിഞ്ഞാലോ ഇപ്പൊ മറ്റവനേക്കാൾ വലിയ വാല്യമാവും, വലിയ അതിക്രമിയാവും, പിന്നെ ഒരാൾക്ക് സ്ഥലം കൊടുക്കില്ല, ഇങ്ങനെ വരഞ്ഞിരിക്കുള്ളൂ. അപ്പൊ ഒരാൾക്കും കൂടി സ്ഥലം കിട്ടാവുന്ന കാര്യമാണെങ്കിൽ അല്ലെ ഒന്ന് ഇരിക്കുക. ഇവിടെ അഞ്ചാൾക്കാർക്ക് ഇരിക്കാം, ഇവനാകെ മെലിഞ്ഞിട്ടേ ഇരിക്കും, ഇവനൊന്ന് അടുത്തിരുന്ന ഒരാൾക്കും കൂടി ഇവിടെ ഇരിക്കുക, ആറാമത്തെ ഒരാൾക്കും കൂടി ഇരിക്കാം. ഇവിടെ അഞ്ചാൾക്ക് ഇരിക്കാൻ പാടുള്ളൂ, അഞ്ചിൽ കൂടുതൽ ആളിരിക്കാൻ പാടില്ല. ഇതൊക്കെ ആളുകൾക്ക് വിട്ടുകൊടുക്കാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഏഹ് അതിനൊന്നും കടുപിടുത്തം പിടിക്കേണ്ടില്ല, ഒരാൾക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ. നീ കുറച്ചേരം മുന്നേ വരെ അവിടെ നിൽക്കുമ്പോൾ ഒരു സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ മജ്ലിസുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായിരിക്കണം. വെറും ദുനിയാവ് മാത്രം സംസാരിച്ച് പിരിയുന്ന മജ്ലിസ് ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകണം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, ഒരു വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിനെ സ്മരിച്ചാൽ അള്ളാഹു അവരെ മലക്കുകൾക്കരികിൽ സ്മരിക്കും. അപ്പോൾ ഒരു മജ്ലിസ് വെറും ദുനിയാവ് മാത്രം സംസാരിക്കുന്ന മജ്ലിസ്, പൊതുവെ ഇന്ന് ദുനിയാവിന്റെ സദസ്സുകളാണ് കൂടുതൽ. കമ്പനിയിൽ പോയാൽ അല്ലെ, ഷോപ്പിൽ പോയാൽ, ജോലി സ്ഥലങ്ങളിൽ വെറും ദുനിയാവ് മാത്രമേ ഉള്ളൂ. എങ്ങനെ പൈസ ഉണ്ടാക്കുക, എങ്ങനെ ആളെ പറ്റിക്കുക, എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കുക, ഇത് മാത്രമാണ് ആളുകളുടെ ചിന്ത. അപ്പൊ ആ ഒരു അവസ്ഥ നിന്നിൽ ഉണ്ടാകരുത്, എപ്പോഴും ദുനിയാവ് മാത്രം എന്ന സ്ഥിതി ഉണ്ടാകരുത്. മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ചുരുങ്ങിയതെങ്കിലും ഉണ്ടാകണം. വഅഖല്ലുഹു കഫാറതു, ഏറ്റവും ചുരുങ്ങിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ മജ്ലിസിലെ കഫാറത്തുൽ മജ്ലിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഏതാണ് പ്രാർത്ഥന? സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. ഇതാണ് ഒരു മജ്ലിസ്. ഇതിന്റെ അർത്ഥം ഇത് മാത്രം മതി എന്നല്ല, മറിച്ച് ഒരു മജ്ലിസിൽ ഏറ്റവും ചുരുങ്ങിയ ദിക്ർ ഇതാണ്, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അതൊരാൾ പറഞ്ഞാൽ ആ മജ്ലിസിലുള്ള തെറ്റുകൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും. ഇത് ഈ ചായക്കടകളിൽ പോയിരുന്ന് സംസാരിച്ചാൽ വരെ പാലിക്കാവുന്ന മര്യാദയാണ്. നിന്റെ ഒപ്പമുള്ള ആൾക്കാർ ചൊല്ലുന്നില്ലെങ്കിൽ നീയെങ്കിലും ചൊല്ല, എണീച്ച് വരുമ്പോ നീയെങ്കിലും അത് ചൊല്ല, കാരണം നിന്റെ കാര്യമെങ്കിലും രക്ഷപ്പെടട്ടെ. അപ്പോൾ മജ്ലിസുകളിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണിത്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുന്നു. നിങ്ങൾ അറബികളുമായി സംസാരിച്ചാൽ ശ്രദ്ധിച്ചു നോക്കൂ, അവരിൽ വ്യാപകമായി കാണുന്ന കാര്യമാണത്. അവർ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയും അല്ലേ. ഈ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഷാ അള്ളാ അല്ലെ, ഒരു പ്രയാസം ഉണ്ടായാൽ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരട്ടെ. ചില ആൾക്കാർ ദുആ ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി മുഖത്ത് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അവർ പറയും വല്ലാത്ത പ്രയാസം തന്നെ, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ. നിനക്ക് ദുആ ചെയ്യാൻ സന്ദർഭത്തിൽ അല്ലെ, അള്ളാഹു നിനക്ക് സുഖാക്കി തരട്ടെ, അള്ളാഹു എളുപ്പം നൽകട്ടെ, അള്ളാഹു പ്രയാസം മാറ്റി തരട്ടെ. അള്ളാഹുവിനെ ഇതൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് നമ്മളെ ഖാലിഖ് എന്ന് പ്രത്യേകം ഇങ്ങനെ ഇരുന്ന് പറയലല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദുആ ചെയ്ത ദിക്റാണ്. അൽഹംദുലില്ല, ഒരു സന്തോഷ വാർത്ത അൽഹംദുലില്ല, ഒരു പ്രയാസമുള്ള വാർത്ത അള്ളാഹു നിനക്ക് എളുപ്പം നൽകും ഇൻഷാ അള്ളാഹ്. ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. ഇങ്ങനെ സംസാരം റബ്ബുമായി ബന്ധപ്പെടുത്താം, അത് ഇല്ലാത്ത ഒരു സന്ദർഭം ഒരാൾക്ക് ഉണ്ടാവില്ല. നിന്നോടൊരാൾ എന്ത് വാർത്ത പറഞ്ഞാലും ഒന്നല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദുഃഖ വാർത്ത ആയിരിക്കും, രണ്ടാലും ഒരു കാര്യമായിരിക്കും. സന്തോഷ വാർത്തയാണെങ്കിൽ നിനക്ക് അൽഹംദുലില്ലാന്ന് പറയാം, ദുഃഖ വാർത്തയാണെങ്കിൽ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഏത് കാര്യവും റബ്ബുമായി ബന്ധിപ്പിക്കാം. അപ്പോൾ മജ്ലിസുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടായിരിക്കണം. ഇത് മജ്ലിസുകളിൽ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളാണ് ഷെയ്ഖോട് പറഞ്ഞത്. അവിടെ ഏറ്റവും ദൈർഘ്യമുള്ള ഭാഗം ഇതാണ്. മജ്ലിസിൽ പാലിക്കേണ്ട ഒന്ന് സലാം പറയണം, എവിടെയാണ് മജ്ലിസ് അവസാനിക്കുന്നത് അവിടെ ഇരിക്കണം, സൂര്യനും നിഴലിനും ഇടയിൽ ഇരിക്കരുത്, രണ്ടാളുകൾക്കിടയിൽ വേർതിരിവുണ്ടാക്കരുത്, ഒരാളെ അയാളുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽപ്പിക്കരുത്, പ്രവേശിച്ച ആളുകൾക്ക് വിശാലത ഉണ്ടാക്കി കൊടുക്കണം, മജ്ലിസുകളിൽ അള്ളാഹുവിനുള്ള ദിക്ർ ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയ മജ്ലിസിലെ ദിക്ർ കഫാറത്ത് സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത തുടങ്ങുന്ന ദിക്റാണ്. ഇതല്ലാതെ മജ്ലിസിൽ ശ്രദ്ധിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വന്ന ഖുർആനിൽ വന്ന ചില അദബുകൾ, ഒന്ന്, ഒരു മജ്ലിസിൽ പ്രവേശിച്ചാൽ ആ മജ്ലിസ് സംഘടിപ്പിച്ച ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ധാരാളമായിരിക്കരുത്. ചില ആളുകൾ അവർക്ക് ഫ്രീ ടൈം കുറേ ഉണ്ടാവും, വേറെ ചില ആളുകൾ അവർക്ക് അവരുടെ സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇരുന്ന് അവനെ വെറുപ്പിക്കരുത്. ആളുകൾ പറയുന്ന പോലെ വെറുപ്പിക്കുക എന്ന് പറയും, നമ്മൾ പ്രയാസപ്പെടും. ഇബ്നുൽ ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ ജുഹാലുകളെ കുറിച്ച്, വിഡ്ഢികളായ ആളുകൾ, അവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്ന പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞേക്കാണ്, ഞാൻ ഇങ്ങനെ സമയം കളയാനായി മാത്രം വരുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ചില വിദ്യകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാനുള്ള അതിൽ ഒന്നോ രണ്ട് മൂന്നോ രണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ആ സമയം എടുത്ത് ഉപയോഗിക്കും. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അവർ വരുന്ന കണ്ടാൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ മിസ്സായിനി, ഞാൻ രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ഉപകാരമില്ല, അവൻ്റെ വർത്താനം കേട്ടിരിക്കണം. അങ്ങനെ ആളുകളെ പ്രയാസപ്പെടുത്തരുത്. ഖുർആനിൽ പ്രത്യേകം വന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതന്നബി ഇല്ലാ അൻ യുദന ലക്കും ഇലാ ത്വആമിൻ ഗൈറ നാദിരീ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിങ്ങൾക്ക് അനുമതി ലഭിക്കാതെ പ്രവേശിക്കാൻ പാടില്ല. ഫഇദ ദുഈതു ഫദ്ഖുലൂ ഫഇദ ത്വഇംതു ഫൻതശിറു. നിങ്ങൾ അവിടുന്ന് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ അവിടെ പോവുക, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേഗം പിരിഞ്ഞു പോരാ, ബുദ്ധിമുട്ടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കരുത്. ആ ആയത്തിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാൻ ലജ്ജയുണ്ട് അവിടത്തേക്ക്, അതുകൊണ്ട് അവിടെ നിന്ന് മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സത്യം പറയാൻ ലജ്ജിക്കുന്നവനല്ല. അപ്പൊ അതിന് വേറെ മര്യാദയും കൂടി കിട്ടും. എന്താ, ഒരാളങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അയാളുടെ നേരെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റില്ല, ഇറങ്ങിപ്പോന്ന് പറയാൻ പറ്റില്ല. അപ്പോ അതിന് ചില അടവുകളുണ്ട് അല്ലെ, മുദാറാത്തുകൾ, ആളുകളോട് പാലിക്കേണ്ട. ചില ആൾക്കാരല്ലേ, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുമതി ചോദിച്ചു. അപ്പോൾ ആയിഷ ബീവിയോട് പറഞ്ഞു, സർറജുൽ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാൾ അയാൾ എത്ര മോശം മനുഷ്യനാണ്, ഈ വരുന്ന ആളെ പറ്റി പറഞ്ഞു. അത്ര വലിയ മുനാഫിഖായിരുന്നു അയാൾ. അങ്ങനെ അയാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് വളരെയധികം ചിരിച്ചും വളരെ സൗഹൃദത്തിലും സംസാരിച്ചു. അയാൾ തിരിച്ചു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകൾ അവരുടെ ഷർറ് പേടിച്ച് അല്ലെ അവരോട് നല്ലപോലെ പെരുമാറേണ്ടി വരുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ അവരോട് നമ്മൾ ചിലത് പുറത്തേക്ക് കാണിച്ച് പിന്നെ ഇവരെ അനുഭവിക്കേണ്ടി വരും. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചില ആളുകൾ, ഉദാഹരണത്തിന്, ആളുകൾക്ക് ഉണ്ടാകുന്ന ഉദാഹരണങ്ങളിൽ പെട്ടതാണ്, വീട്ടിൽ ചിലപ്പോൾ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നോക്കാൻ വേണ്ടി ആളെ നിർത്തും. പലപ്പോഴും എങ്ങനെയുള്ള ചില ആളുകൾ ചിലപ്പോൾ മോശമായ സ്വഭാവങ്ങൾ കാണിക്കും. അപ്പം നമ്മൾ അതിനെതിരെ പ്രതികരിക്കും, ദേഷ്യത്തിൽ പ്രതികരിക്കും. അത് തിരിച്ചെങ്ങനെ കിട്ടുക, ചിലപ്പോൾ അവരെ കുട്ടീനെ ഉപദ്രവിക്കും. ചില സന്ദർഭത്തിൽ ചിലത് നമുക്ക് പറയാൻ പറ്റില്ല, മിണ്ടാതിരിക്കണം, സഹിക്കണം. അതെ, നമ്മളത് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അങ്ങനെ പ്രതികരിച്ച് അതിന്റെ പേരിൽ കുട്ടിക്കെതിരെ സിഹ്ർ ചെയ്ത് പ്രയാസമുണ്ടാക്കിയ എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രയാസമുണ്ടായ സംഭവങ്ങൾ വരെ കേട്ടിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾ അവരുടെ ഷർറ് പേടിച്ച് നമ്മൾ അവരോട് നല്ലപോലെ നിൽക്കേണ്ടി വരും. അവരോട് പെരുമാറേണ്ട ചിലപ്പോൾ അല്ലെ, ചില ആൾക്കാരുണ്ട് ഞാൻ എവിടെയും സത്യം പറയും, എവിടെ ആളെ മുഖത്ത് നോക്കി സംസാരിക്കും, അങ്ങനെ എല്ലായിടത്തും സംസാരിക്കേണ്ടതില്ല. ചിലയിടത്ത് എന്ത് ചെയ്യണം, മുദാറാത്ത് എന്ന് പറയുന്നതാണ്. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ ദീനിലെ ഒരു കാര്യവും ബലി നൽകാതെ ആളുകളോട് മയത്തിൽ പെരുമാറാൻ, വേണമെങ്കിൽ പറയാം സോപ്പിടാതെ അല്ലേ. അതുകൊണ്ടാണ് അബുദർദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന ലനക്രിഷു ഫീ വുജൂഹി ബാദിഹിം വഖുലൂബുന തലഅനുഹും. ചില ആളുകൾ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പല്ലിളിച്ച് കാട്ടും, പക്ഷേ നമ്മുടെ കൽബ് അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഇടപഴകേണ്ടി വരും. അപ്പോൾ ചില ആളുകൾ അവർ ശർറുണ്ടാക്കുമെന്ന് നമുക്കറിയാം, അത്തരം ആളുകളെ അവരോട് കണക്കാക്കി പെരുമാറണം. അവരോട് കണക്കാക്കി പെരുമാറണം, അത് മജ്ലിസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെ ആളുകൾ അവർ സ്വയം നിർത്തുക, അതായത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ ഇരുന്നിരുന്ന് നിന്റെ നിനക്ക് ഫ്രീ ടൈമാണ്. ചില ആൾക്കാർ ഇതുപോലെ മൊബൈലിൽ, സുബ്ഹാനല്ലാഹ്, ആളുകളുടെ ധാരണ അവനും വാട്സപ്പിൽ എപ്പോഴൊക്കെ ഫ്രീ ആണോ അപ്പോഴൊക്കെ മറ്റുള്ള ആളുകളും ഫ്രീ ആണെന്നാണ് അല്ലേ. അപ്പൊ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുത്ത് എന്താണ് മറുപടി അതിനകത്ത്. ചിലപ്പോൾ ആളുകൾ വേറെ എന്തെങ്കിലും തിരക്കുകളിലായിരിക്കും. നമ്മൾ അതേപോലെ എന്തായാലും ബ്ലൂ ടിക്ക് കണ്ടു കഴിഞ്ഞാൽ ആള് കണ്ടു എന്നാണ് കണ്ടു വരുന്നത്. മറുപടിയേക്കകത്ത് ചിലപ്പോൾ ആളുകൾക്ക് തിരക്കിലായിരിക്കും. നീ ഒരു കാര്യം അയച്ചു എന്ന് വിചാരിച്ച് മറുപടിയാക്കാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. ആളുകൾക്ക് പല തിരക്കുകൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഏതൊരു ആൾക്കും ഇതൊക്കെ സംഭവിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ഇത് ശ്രദ്ധിക്കണം. ആളുകളെ നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. എബിൻ ജോസി പറഞ്ഞേക്കണം, അദ്ദേഹം ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഇന്നത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അല്ലെ കുറച്ച് പണിയുണ്ട് എന്ന് പറയും. പണിയില്ലാത്ത മനുഷ്യനാരല്ലത്, എന്തെങ്കിലും പണി ആർക്കെങ്കിലും ഉണ്ടാവില്ലേ, അങ്ങനെ ഒഴിവാക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുക്കും, ആഹാ, എന്നിട്ട് ആ പുസ്തകം ഇങ്ങനെ എന്തോ കാര്യമായി തപ്പുന്നത് പോലെ ഇരിക്കും. അപ്പൊ അവന് കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റണം തോന്നി തിരിച്ചു പോകും. ഇങ്ങനെ ചില അടവുകൾ എന്ത് ചെയ്യേണ്ടി വരും, ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇത് ഉപയോഗിക്കാതിരിക്കാവുന്ന രൂപത്തിൽ നമ്മൾ അവരോട് പെരുമാറാവുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ അയാളെ പ്രയാസപ്പെടുത്തരുത്. അതുപോലെ തന്നെ മജ്ലിസുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നേരത്തെ പറഞ്ഞതാണത്, ഒരാളെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കരുത്. അവിടെ നമ്മൾ സ്വയം ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരാൾ എഴുന്നേറ്റ് പോയ കസേര അയാൾ തിരിച്ചു വന്നാൽ ഏറ്റവും അർഹതയുള്ളത് അയാൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ ഈ പറഞ്ഞ കാര്യം കാണാൻ സാധിക്കും. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയാൽ അയാളാണ് ആ സ്ഥലത്തിന് ഏറ്റവും അർഹതയുള്ള അയാൾ. അപ്പൊ ചില ആൾക്കാർ നിന്റെ പേരോട് എഴുതി വെച്ചിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കുന്ന അർത്ഥമില്ല. അയാൾ എഴുന്നേറ്റ് പോയാൽ അയാൾ തിരിച്ചു വന്നാൽ അയാൾക്കാണ് ആ സ്ഥലം അർഹതയുള്ളത്. അതുപോലെ തന്നെ ഒരാളുടെ വീട്ടിൽ പ്രവേശിച്ചാൽ അയാൾ എവിടെയാണോ കാണിച്ചു തരുന്നത് അവിടെയാണ് ഇരിക്കേണ്ടത്. ഒരാളുടെ വീട്ടിൽ പ്രവേശിച്ചാൽ അയാളുടെ അധികാരത്തിലുള്ള സ്ഥലത്ത് അയാളുടെ അനുമതിയില്ലാതെ നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ പാടില്ല. നമ്മളൊരാളെ വീട്ടിൽ പോയി, അവിടെ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതയുള്ളത് ആ വീട്ടുകാരനാണ്. ആ വീട്ടുകാരൻ നിന്നോട് ഇമാമ് നിൽക്കാൻ പറഞ്ഞാലല്ലാതെ. രണ്ട്, വല ഇജ്ലി സുഫി തക്രമത്തെ, അയാൾക്ക് വേണ്ടി പ്രത്യേകമുള്ള കസേരയിൽ പോയിരിക്കാൻ പാടില്ല. ചില ആൾക്കാർ അവർക്ക് ഒരു സോഫ ഇട്ടിട്ടുണ്ടാവും, നീ അങ്ങോട്ട് കയറി ചെന്ന പാടത്തിന് അവിടെ പോയിട്ട് ഇരിക്കാൻ പാടില്ല. മറിച്ച് ഒന്നല്ലെങ്കിൽ അയാൾ സ്ഥലം കാണിച്ചു വരുന്ന കാത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആളുകൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ ഇസ്ലാമിന്റെ അദബുകളിൽ പെട്ടതാണ് ഇതൊക്കെ. അയാൾ കാണിച്ചു തരുന്ന സ്ഥലത്തിരിക്കുക, അയാൾ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ അയാൾ ആണായതുകൊണ്ട് വീട്ടിനുള്ളിൽ സ്ത്രീകളുള്ളതുകൊണ്ട് പുറത്തിരിക്കാൻ പറയും. ഇയാൾ പുറത്തിരിക്കുമോ? ഒരിക്കലുമില്ല. എങ്ങനെങ്കിലും അയാൾ ഉള്ളിലേക്ക് കയറും അല്ലെ. നമ്മളിവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞാല് അയാൾ അവിടെ ഇരിക്കൂല, അയാൾ എന്തേലും ഉള്ളിലേക്ക് തന്നെ കയറും. കൈകൊണ്ട് പിടിച്ച് പുറത്തേക്ക് വലിച്ചാൽ പോലും വരാത്ത ജാതി ആൾക്കാരുണ്ട്. അത് പാടില്ല. ഒരിക്കലും ഒരാളുടെ വീട്ടിൽ അയാൾ എവിടെയാണോ നമുക്ക് സ്ഥലം നൽകിയത് അവിടെ ഇരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയാണ്, പ്രത്യേകം വാക്കുകൊണ്ട് പറഞ്ഞു തന്ന മര്യാദയാണ്. അയാളുടെ പ്രത്യേകമായ സ്ഥലമാണെങ്കിൽ അവിടെ ഇരിക്കാനും പാടില്ല, അയാൾ അനുമതി നൽകിയാലല്ലാതെ. അതുപോലെ തന്നെ ഒരു മജ്ലിസിൽ പാലിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ് ഇടത് കൈ ഇങ്ങനെ കുത്തിയിരിക്കാൻ പാടില്ല. കഴിഞ്ഞ തവണ ഞാനത് പറഞ്ഞിരുന്നു, ഇടത് കൈ കുത്തി മജ്ലിസുകളിൽ ഇരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു സഹാബി അവിടുത്തെ കൈ ഇങ്ങനെ പരത്തി ഇങ്ങനെ ഇരിക്കണം, ഇടത്തെ കൈ ഇങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോപിക്കപ്പെട്ടവരുടെ ഇരുത്തം നീ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മജ്ലിസുകളിൽ പാലിക്കേണ്ട മര്യാദയിൽ ഒന്നാണ്, ആരെങ്കിലും നമ്മൾ കേൾക്കാതെ എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെവി എത്തിച്ചു നോക്കരുത്. നമ്മൾ കേൾക്കാതെ അവരൊന്നും അറിയുന്ന സംസാരിക്കാൻ ഉദ്ദേശിക്കും, ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ നടക്കുക, അല്ലെ രണ്ടാൾക്കാർ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഇവൻ ഇങ്ങനെ അവിടെ പോയി തലങ്ങ് ചൊറിഞ്ഞിക്ക, ഇവിടെ പോയിട്ട് ഇങ്ങനെ കുറെ നേരം നോക്കി, ഇവന്റെ ഉദ്ദേശം എന്താ അവന്റെ സംസാരം കേൾക്കല, ഇത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തമഅ ഇലാ ഹദീസ് ഖൗമിൻ വഹും ലഹു കാരിഹൂൻ ലഹു കാരിഹൂൻ أو يفرون منه صب في أذنه الآنوك يوم القيامة. ആരെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ സംസാരം അവർക്ക് താല്പര്യമില്ലാതെ ചെവിയോർത്താൽ ഖിയാമത്ത് നാളിൽ അവന്റെ ചെവിയിൽ നാളെ ഉരുക്കിയ ഈയം ഒഴിക്കുന്നതാണ്. അപ്പൊ അത്ര ഗുരുതരമായ ശിക്ഷയാണത്. അപ്പൊ ആൾക്കാർ സംസാരിക്കും, അവർക്ക് താല്പര്യമില്ലാത്ത സംസാരം നമ്മൾ ചെവിയോർക്കരുത്. ഇത് എല്ലാവരുടെ കാര്യത്തിലും ബാധകമാണ്. ഭാര്യയുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. ഭാര്യയുടെ സംസാരം ചില ആൾക്കാർ ഫോണിൽ എന്ത് ചെയ്യും അല്ലേ, ഫോണിൽ ഭാര്യയാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് അത് നോക്കാൻ വേണ്ടി ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും, ഇത് പാടില്ല. തജസ്സുസ് ദാമ്പത്യ ബന്ധത്തിൽ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിലൊന്നാണ്. സംശയരോഗം അതുപോലെ തന്നെ ചാരപ്പണി നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ഒരാൾ അപ്രതീക്ഷിതമായി നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ രാത്രിയിൽ ഭാര്യയുടെ അനുമതി അല്ലെങ്കിൽ ഭാര്യയെ അറിയിച്ചുകൊണ്ടല്ലാതെ പെട്ടെന്ന് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. ചില ആൾക്കാർ അതൊരു അല്ലേ സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി പോയിട്ട് കയറിച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വരാൻ സാധ്യത ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലാണ് ഭാര്യ ഉള്ളതെങ്കിൽ കയറിച്ചല്ല. അല്ലെങ്കിൽ അങ്ങനെ പൊടുന്നനെ പെട്ടെന്ന് കയറി ചെല്ലേണ്ട എന്തെങ്കിലും ജോലിയുള്ള ആളാണ് എന്നറിയുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ കയറി ചെല്ല. ഇല്ലെങ്കിൽ നീ എവിടെയെങ്കിലും പോയതാണ്, പെട്ടെന്ന് തിരിച്ചു വരുന്നു, ഭാര്യയ്ക്ക് പ്രതീക്ഷയില്ല, ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പോയ പെട്ടെന്ന് നീ ഒരു ദിവസം വരാം. ചില ആളുകൾ സ്വഭാവം അവരുടെ കൽബിലെ ഹെക്കത് കാരണം, കൽബിലുള്ള ചീഞ്ഞ അവസ്ഥ കാരണം അല്ലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാലോ എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്ത ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് ധാരാളമുണ്ട്. ഇങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടി ഇവന് ഇവനെന്താ പരിപാടി, ഭാര്യന്റെ പിന്നിൽ അല്ലെ ഡിറ്റക്റ്റീവിനെ പോലെ നടക്കുക. ഇതൊന്നും ദാമ്പത്യ ബന്ധത്തിലെ ഒരിക്കലും ശരിയായ രൂപങ്ങളെ അല്ല. ഫഖ്ഹിലെ ഖാഇദയാണ് പല ആളുകളും ദാമ്പത്യ ബന്ധത്തിന്റെ കാര്യത്തിൽ പറയാറുള്ളത്. അൽ യഖീനു ലാ യസൂലു ബിശക്ക്, നിനക്ക് ഉറപ്പുള്ള കാര്യം സംശയത്തിന്റെ പേരിൽ നീ ഇല്ലാതെയാക്കരുത്. എന്റെ ഭാര്യയെക്കുറിച്ച് നിനക്ക് ഉറപ്പുള്ള കാര്യം എന്താണ്, അവൾ നിന്നെ വഞ്ചിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പിന്നെ അനാവശ്യമായ സംശയങ്ങളുടെ പേരിൽ നീ ആ യഖീൻ ആ ഉറപ്പുള്ള കാര്യം ഇല്ലാതെയാക്കാൻ പാടില്ല. ഇസ്ലാം ഇത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയ കാര്യങ്ങൾ. ഭർത്താവ് ഭാര്യയുടെ അടുക്കലേക്ക് അപ്രതീക്ഷിതമായി പെട്ടെന്ന് കയറി ചെല്ലരുത്. അതിന് കാരണമായി പറഞ്ഞത് അവർക്ക് തയ്യാറെടുക്കാൻ സമയം വേണം. ഭർത്താവ് വരുന്നുണ്ടെങ്കിൽ അല്ലെ, അതിൽ ഭാര്യമാർക്ക് ഒരുപാടുണ്ട്. എന്താണ്, ഭർത്താവ് വരുന്നുണ്ടെങ്കിൽ ഒരുങ്ങിയിരിക്കണം അല്ലേ, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിരിക്കണം. അത് ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം, ഇത് ഭാര്യയ്ക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങാറുണ്ട്. അല്ലെ, ഇവന് പല്ലും തേക്കൂല, മലയാ കുളിക്കൂല, വേർപ്പ് തുടച്ചിട്ടുണ്ടാവൂല, ഇങ്ങനെ ചെല്ലാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെ സംസാരം അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒളിഞ്ഞു കേൾക്കാൻ പാടില്ല. അത് ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിലുള്ള ആളുകൾക്കും ഒക്കെ ബാധകമാണ്. പണ്ഡിതന്മാർ ചില പറഞ്ഞതുപോലെ നിന്റെ കീഴിലുള്ള ആളുകളെ നീ ശ്രദ്ധിക്കണം. നിന്റെ ഭാര്യ, നിന്റെ മക്കള്, അവരെ ശ്രദ്ധിക്കണം. അവരെങ്ങോട്ട പോകുന്ന എന്താ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ അവർക്ക് നീ അവരെ ശ്രദ്ധിക്കുന്നു എന്നത് ബോധ്യപ്പെടാത്ത രൂപത്തിലായിരിക്കണം അത്. അവർക്ക് തോന്നരുത് നീ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നരുത്. ഇടയ്ക്ക് നിനക്ക് നിന്റെ ഭാര്യന്റെ ഫോൺ നോക്കാം, നിന്റെ ഫോൺ ഭാര്യയ്ക്ക് എടുത്തു നോക്കാം, മോന്റെ കമ്പ്യൂട്ടർ എടുത്തു നോക്കാം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതൊരു പരിധിയിൽ അപ്പുറത്തേക്ക് അവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ മജ്ലിസിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് ആളുകൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക എന്നത്. അതുപോലെ അധികമായി ചിരിക്കാതിരിക്കുക എന്നത്, പൊട്ടിച്ചിരിക്കുക, പ്രത്യേകിച്ച് വല്ലാതെ പൊട്ടിച്ചിരിക്കുക, ഇത് സദസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതൊക്കെ മജ്ലിസിൽ പാലിക്കേണ്ട മര്യാദയാണ്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഷെയ്ഖ് സാലിഹ് സിന്ധി അദ്ദേഹത്തിന്റെ അദബുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തിയ ചില പാഠങ്ങളാണ്. ആളുകൾ പൊതുവെ ഇന്ന് ചെയ്തു വരുന്ന തെറ്റുകളിലൊന്നാണ് മജ്ലിസുകളിൽ ഇരുന്നാൽ ചില പ്രത്യേക വിഭാഗം ആളുകളെ കുറ്റപ്പെടുത്തുക. ചില ആൾക്കാർ പറയും ഈ തെക്കുള്ള ആളുകൾ അവരെല്ലാവരും മഹാമോശക്കാരാണ്, അല്ലെങ്കിൽ വടക്കുള്ള ആളുകൾ അവനെല്ലാം വടക്കുള്ള ആൾക്കാരെ അറിയില്ല ഒന്ന്. രണ്ടാമത്തേത് ചിലപ്പോൾ ആ സദസ്സിൽ വടക്കുള്ള ആളൊരാൾ ഉണ്ടായേക്കാം, അത് അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കും. അപ്പൊ അത്തരം ഇങ്ങനെ ചില ആൾക്കാർ നടത്തുന്ന പ്രസ്താവനകൾ അത് പാടില്ലാത്ത മജ്ലിസുകളിൽ പ്രത്യേകിച്ച് പാടില്ല. കാരണം ചിലപ്പോൾ ആ കൂട്ടത്തിൽ നീ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫഹർ പറച്ചിൽ, ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര പൈസ ഉണ്ട്, ഈ വർത്തമാനം മുസ്ലിമിന് ചോദിച്ചാൽ, ഇതൊക്കെ പൊതുവെ മജ്ലിസുകളിൽ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ്. ശരി, അത്താസിഉ അഅതി ത്വരീഖ ഹഖഹു, ഒൻപതാമത്തെ മര്യാദ വഴിയിലിരിക്കുകയാണെങ്കിൽ, സമയം വഴിയിലിരിക്കുകയാണെങ്കിൽ വഴിയുടെ അവകാശം നീ അതിന് നൽകണം. എന്താണ് വഴിയുടെ അവകാശം? അതാണ് ഇനി പറയുന്നത്, ഫഗുബ്ബോ ബസറക, നിന്റെ കണ്ണ് താഴ്ത്തണം. വഴിയിലിരിക്കുമ്പോൾ കണ്ണ് താഴ്ത്തണം. കണ്ണ് താഴ്ത്താന്ന് പറഞ്ഞാൽ കണ്ണ് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കരുത്, അവിടേക്ക് ഇവിടേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ണാവരുത്. കാരണം ചില കവിതകളിൽ ചില കവികൾ പാടിയതുപോലെ, ഒന്നല്ലെങ്കിൽ നിന്റെ കണ്ണ് നിനക്ക് കാണാൻ ഒരിക്കലും സാധിക്കാത്ത എന്തെങ്കിലും കാഴ്ച കാണാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ നീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള, നിനക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഹറാമുകളിലേക്ക് നിന്റെ കണ്ണ് നിന്നെ എത്തിക്കാൻ സാധ്യത. രണ്ടാലൊന്ന് സംഭവിക്കാം, ഒന്നിൽ വൃത്തികെട്ട കാര്യം കാണാം, അല്ലെങ്കിൽ നിന്നെ ഫിത്നയിലാക്കുന്ന കാഴ്ച നീ കണ്ടേക്കാം. അതുകൊണ്ട് കണ്ണ് താഴ്ത്തിയിരിക്കണം എന്നത് വഴിയിലെ മര്യാദകളിൽ പെട്ടതാണ്. ആളുകൾ ഈ കലുങ്കുമലൊക്കെ ഇരിക്കും, അത് പോകുന്ന പെണ്ണുങ്ങളെ മുഴുവൻ ഇങ്ങനെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ബസ് വരുമ്പോൾ ബസ് ഇങ്ങനെ നോക്കിയിരിക്കുക, ഇത് പാടില്ല. കണ്ണ് താഴ്ത്തണം. അതുപോലെ തന്നെ വഖുഫൽ അദ, ഉപദ്രവം നീക്കണം. വഴിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കണം. അത് ഇസ്ലാമിൽ ഈമാനിൻ്റെ ശാഖകളിൽ ഒന്നായി എണ്ണപ്പെട്ട കാര്യമാണ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ എടുത്ത് നീക്കുക എന്നത്. ഇമാത്തത്തുൽ അദാനി തരീഖ് സദഖ, വഴിയിൽ നിന്ന് തടസ്സമെടുത്ത് നീക്കുക എന്നത് ഈമാനിൻ്റെ ശാഖകളിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് എടുത്തു നീക്കാം. അത് വഴിയുടെ അദബുകളിൽപ്പെട്ടതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, അതായത് തേങ്ങ വീണെടുക്കുന്നുണ്ടോ റോട്ടിൽ, ഏതെങ്കിലും ബൈക്കുകാരൻ കുറച്ച് സ്പീഡിൽ വന്ന് അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അയാൾ മരിക്കാൻ വരെ കാരണമാണ്. നീ അത് ചെയ്താൽ വലിയ പ്രതിഫലമാണ് അസലാസന ഹദീസിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമ റജുലുൻ യംഷി ബിത്വരീഖ് വജദ ഗുസ്ന ശൗക്ൻ അല ത്വരീഖ് ഫഅഖദഹു ഫശകറ അല്ലാഹു ലഹു ഫഗഫറ ലഹ്. ഒരിക്കൽ ഒരാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ കൊമ്പ് കണ്ടു വഴിയിൽ, അത് അയാൾ എടുത്തു മാറ്റി വെച്ചു. ആ ഒരു പ്രവൃത്തിയുടെ പേരിൽ അള്ളാഹു അയാളുടെ തിന്മകളെല്ലാം പുറത്തു കൊടുത്തു, അയാൾക്ക് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ചിലപ്പോൾ നീ ആയിരിക്കാം ഈ ആൾ, ഈ പറഞ്ഞ ആള് ചിലപ്പോൾ നീ ആയിരിക്കാം. വഴിയിൽ നിന്നൊരു തടസ്സെടുത്ത് നീക്കി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആള് ചിലപ്പോൾ നീ ആയിരിക്കാം. അപ്പൊ നീ ഒരിക്കലും നിസ്സാരപ്പെടുത്തരുത് ഇങ്ങനെയുള്ള നന്മകളെ. കാരണം നിനക്കറിയില്ല, ചിലപ്പോ ആ സാധനം അവിടെ കിടന്നിരുന്നെങ്കിൽ ഒരു ഒരു കുടുംബം ഒന്നാകെ മരിക്കാനുള്ള കാരണം ചിലപ്പോൾ അതിൽ നിന്നുണ്ടാവുമായിരുന്നു. നീ എടുത്തു നീക്കിയാൽ എണ്ണമില്ലാത്ത നന്മകൾ നിനക്കതിന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇഖ്ലാസുള്ള കാര്യങ്ങളിൽ പെട്ടതാവാൻ നല്ല സാധ്യതയുണ്ട്, കാരണം ആൾക്കാർ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. അപ്പോ വഴിയിൽ നിന്ന് തടസ്സം എടുത്തു നീക്കുക എന്നത് വഴിയുടെ ഹക്കുകളിൽ പെട്ടതാണ്. വറുദ്ദ സലാം, അതുപോലെ വഴിയിലിരുന്നാൽ സലാം മടക്കുക. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. ഈ പറഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് പറയേണ്ട കാര്യം, വഴിയിലിരിക്കുക എന്നുള്ളത് തന്നെ പൊതുവെ ഒഴിവാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ അലാ ത്തുറുഖാത്ത്, വഴികളിൽ ഇരിക്കുക എന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, മാ ലനാ ബുദ്ദുൻ ഇന്നമാ ഹിയ മജാലിസുന നതഹദ്ദസു ഫീഹാ. അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് സാധിക്കുകയില്ല, കുറച്ച് പ്രയാസമുള്ള കാര്യം, ഞങ്ങൾ വഴിയിലിരുന്നിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദ അബൈതും ഇല്ല മജാലിസ് ഫഅഅതു ത്വരീഖ ഹഖഹ, നിങ്ങൾ വഴിയിലിരുന്നേ തീരൂ എന്നാണെങ്കിൽ വഴിക്ക് അതിന്റെ അവകാശങ്ങൾ നിങ്ങൾ കൽപ്പിച്ചു നൽകുക. അപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താണ് വഴിയുടെ ഹക്കുകൾ, വഴിയുടെ അവകാശങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗുദ്ദൽ ബസർ, കണ്ണ് താഴ്ത്തുക, വഖഫൽ വഖഫുൽ അദ ഗദ്ദുൽ ബസർ, കണ്ണ് താഴ്ത്തുക, വഖഫുൽ അദ ഉപദ്രവങ്ങൾ നീക്കുക, വറദ്ദു സലാം സലാം വീട്ടുക, വഅമുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ വഅമുർ ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ. ശരി, അപ്പോൾ വഴിയിലിരുന്നാൽ പാലിക്കേണ്ട മര്യാദകളിൽ ചിലതാണ് ഈ പറഞ്ഞത്. അൽ ആഷിറു, പത്താമത്തെ കാര്യം, ഇൽബസ് അൽ ജമീല മിന സിയാബ്, ഇൽബസ് നീ ധരിക്കുക, അൽ ജമീല മിന സിയാബ്, വസ്ത്രങ്ങളിൽ ഭംഗിയുള്ള വസ്ത്രം നീ ധരിക്കുക. ഭംഗിയുള്ള വസ്ത്രം എന്നത് ആളുകളുടെ തരമനുസരിച്ച് മാറും. വലിയ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭംഗിയുള്ള വസ്ത്രം ഒരു നിലവാരത്തിൽപ്പെട്ട വസ്ത്രമായിരിക്കും. എന്നാൽ അത്ര പണമില്ലാത്ത ആൾക്കോ അയാളുടെ നിലവാരത്തിന് യോജിച്ച ഒരു വസ്ത്രം ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. ഏറ്റവും വലിയ പണക്കാരൻ ധരിക്കുന്ന വസ്ത്രം പാവപ്പെട്ടവൻ ധരിക്കാൻ പറ്റിക്കൊള്ളമെന്നില്ല. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നത് ഇസ്ലാം തെറ്റായി പറഞ്ഞ കാര്യമല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി, സംഭവം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നു. ആ സഹാബിയുടെ വസ്ത്രത്തിൽ വളരെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ സഹാബി, വളരെ തരംതാഴ്ന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ സഹാബി അവിടെ എത്തിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലക്ക മാലു, നിനക്ക് സമ്പാദ്യമില്ലേ? അയാൾ പറഞ്ഞു, നഅം, അത് സമ്പാദ്യമുണ്ട്. എന്താണ് നിന്റെ സമ്പാദ്യം? അയാൾ കുറെ അയാളുടെ സമ്പാദ്യം വരുന്ന ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അയാൾ പറഞ്ഞു, എനിക്ക് ഒട്ടകമുണ്ട്, ആടുകളുണ്ട്, അതുപോലെ കുതിരകളുണ്ട്, അടിമകളുണ്ട്, ധാരാളം സമ്പത്തുള്ള അയാളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ആതാകല്ലാഹു മാല, അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നാൽ, ഫൽയുറ അസറു നിഅമത്തില്ലാഹി അലൈക വകറാമത്തി, അത് അല്ലാഹു നിന്റെ ശരീരത്തിലും നിന്റെ വസ്ത്രത്തിലും കാണട്ടെ, അല്ലാഹുവിന്റെ നിഅമത്ത്. അപ്പോൾ സമ്പാദ്യമുള്ളയാൾ അയാളുടെ സമ്പാദ്യത്തിന് യോജിച്ച വസ്ത്രം ധരിക്കുക എന്നത് സുന്നത്താണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, പൊതുവെ ജനങ്ങൾ ധരിക്കുന്ന വസ്ത്രമാണ്. ഒരാൾ സമ്പാദ്യമുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് ഹറാമായ വസ്ത്രം, അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അയാളെ വല്ലാതെ എടുത്തു കാട്ടുന്ന വസ്ത്രം, ഇതൊന്നും ധരിക്കാൻ പാടില്ല. വല്ലാതെ എടുത്തു കാട്ടുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, കുൽ മിന ത്വആമി മഷ്തഹൈത, കുൽ മിന ത്വആമി മഷ്തഹൈത, ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. എന്നാൽ വസ്ത്രം ധരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം, ജനങ്ങൾ പൊതുവെ ധരിക്കുന്ന വസ്ത്രം, മുസ്ലിമീങ്ങൾ പൊതുവെ ധരിക്കുന്ന വസ്ത്രം എന്താണോ അത് ധരിക്കുക. അതിൽ നിന്ന് വല്ലാതെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. ആളുകൾക്കിടയിൽ നിന്ന് പ്രത്യേക പോലെ ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രം ഉണ്ടാവാൻ പാടില്ല. രണ്ട് രൂപത്തിൽ അങ്ങനെയുള്ള വസ്ത്രം ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ വല്ലാതെ സമ്പാദ്യം എടുത്തു കാട്ടുന്ന വസ്ത്രം, നല്ലോം അവന്റെ സമ്പത്ത് ഇങ്ങനെ തളച്ചു മറിക്കുന്ന ജാതി വസ്ത്രം, അത് പാടില്ല. മറ്റൊന്ന് വല്ലാതെ ദാരിദ്ര്യം തോന്നിപ്പിക്കുന്ന വസ്ത്രം. അല്ലേ, ചില ആൾക്കാർ പറയുന്ന പോലെ വളരെ മോശം ദർശനത്തിൽ നടക്കുന്ന ചെങ്ങായില്ലേ എന്ന് പറയപ്പെടാവുന്ന രൂപത്തിൽ നിന്റെ വസ്ത്രത്തിന്റെ പേരിൽ നീ അറിയപ്പെടാൻ പാടില്ല. അതാണ് വസ്ത്രത്തിന്റെ കാര്യത്തിലുള്ള ലാഭിച്ച്. വസ്ത്രത്തിന്റെ കാര്യത്തിലുള്ള മാനദണ്ഡം എന്താണ്? നിന്റെ വസ്ത്രത്തിന്റെ പേരിൽ നീ അറിയപ്പെടാൻ പാടില്ല. ഇന്ന് ആൾക്കാർ സുബ്ഹാനല്ലാഹ്, ഇന്ന് പുതിയ തലമുറ പഠിച്ചെടുക്കുന്നതിന് ജനങ്ങൾക്കിടയിൽ എങ്ങനെ അറ്റൻഷൻ ഉണ്ടാക്കുക എന്നുള്ള, തല ഇങ്ങനെ മുടി ഇങ്ങനെ ഒന്നാകെ തുറപ്പിച്ചു വെച്ചിട്ട് ഇവന്റെ മുടി കൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഞാൻ മുടിയുള്ള ആള് എന്ന് പറയുന്ന രൂപത്തില്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിക്കുക, ഇങ്ങനെ കീറിയ ഡ്രസ്സ്, ഇതൊക്കെ ഫുത്രത്ത് നശിക്കുന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഒരു ഒരാൾ മുസ്ലിം വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാം. അഫ്ളുഹൽ അദ്യം, ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം വെള്ള വസ്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇൽബസൂ മിൻ സിയാബികുമുൽ ബിയാദ് അൽ ബയാദ്, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെളുത്ത വസ്ത്രം നിങ്ങൾ ധരിക്കുക. ഫഇന്നഹ ഖൈറു സിയാബികും, അത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രമാണ്. വഖഫിനു ഫീഹാ മൗതാകും, നിങ്ങളിൽ മരണപ്പെട്ടയാളുകളെ നിങ്ങൾ അതിൽ കഫൻ ധരിപ്പിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ഒന്ന് ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. വെള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. എന്നാൽ വെള്ള വസ്ത്രം മാത്രം ധരിക്കാൻ പാടുമെന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റു വസ്ത്രങ്ങൾ ധരിക്കാം, അനുവദനീയമാണ്. എന്നാൽ വെള്ളയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം പറഞ്ഞത്, പല മടിയന്മാരും വെള്ള വസ്ത്രം ഉപേക്ഷിക്കാനുള്ള കാരണമാണ് വെള്ള വസ്ത്രം ധരിക്കാനുള്ള കാരണം. എന്താണ് പല ആൾക്കാരും വെള്ളം ധരിക്കാതിരിക്കാനുള്ള കാരണം? അല്ലെ, വേഗം ചെളിയായാൽ അറിയും, ചെളിയായാൽ പെട്ടെന്ന് അറിയും, അപ്പൊ എനിക്കത് പറ്റൂല എന്നാണ് പല ആളുകളും പറയാറുള്ളത്. അതേ കാരണമാണ് വെള്ളം ധരിക്കാനുള്ള കാരണം. അതായത് വെള്ള വസ്ത്രം പെട്ടെന്ന് ചെളി അറിയും, അതുകൊണ്ട് വേഗം കഴുകേണ്ടി വരും, അതുകൊണ്ട് അവൻ കൂടുതൽ വൃത്തിയിലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടി വരുന്ന കാരണം അവന്റെ വസ്ത്രം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കും. അങ്ങനെ വെള്ളം ചെളിയായാലും പെട്ടെന്ന് അറിയും ആളുകൾക്ക്, പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് വെള്ളം ധരിക്കാൻ പറയാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ്, പെട്ടെന്ന് ചെളിയായാലും അറിയാം, അതുകൊണ്ട് അവൻ ചെളി ആയാൽ വേഗം വൃത്തിയാക്കും. മാത്രമല്ല വെള്ളം ധരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ ഉണ്ടാവും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ. അല്ലെ, വാരി വലിച്ച് തിന്നൂല ആൾക്കാർ. കാരണം എന്താ, വസ്ത്രത്തിന്റെ മേലെ വീണ് കഴിഞ്ഞാൽ വെള്ളയാണ് ആൾക്കാർ പെട്ടെന്ന് അറിയും. വെള്ള വസ്ത്രത്തിന് അങ്ങനെ കുറെ നന്മകളുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ വളരെ ഡാർക്ക് വസ്ത്രം മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. കാരണം എന്താ, എന്തായാലും അറിയില്ല, വെള്ളം വെച്ച് ഞാൻ പോകും. അപ്പൊ ഇതേ കാരണമാണ് വെള്ള വസ്ത്രം ധരിക്കാനുള്ള കാരണം. ശരി, വലാ യുജാവിസ് കഅബൈക സുഫ്ലൻ, നിന്റെ കണങ്കാലിന് താഴേക്ക് വസ്ത്രം പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ, കണങ്കാലിന് താഴെ പോയ വസ്ത്രം നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അതുപോലെ അവിടുന്ന് പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ ഇസാറഹു ബതറ, തന്റെ വസ്ത്രം കണങ്കാലിന് താഴത്തോട്ട് പോയി കാലിനും താഴത്തോട്ട് പോയി വസ്ത്രം വലിച്ചിഴക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു നോക്കുകയില്ല. അപ്പൊ വസ്ത്രം താഴത്തേക്ക് പോകുന്നത് മൂന്ന് പടികളായിട്ടാണ്. ഒന്ന്, വസ്ത്രം കണങ്കാലിന് താഴത്തോട്ട് പോവുക, അത് പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. രണ്ട്, അഹങ്കാരത്തോടുകൂടി വസ്ത്രം താഴോട്ടിടുക, അത് കൂടുതൽ ഹറാമായ കാര്യമാണ്. മൂന്ന്, വസ്ത്രം വലിച്ചെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ നോക്കുക പോലും ചെയ്യാത്ത വലിയ തിന്മയാണത്. ഇതാണ് വസ്ത്രത്തിന്റെ കാര്യത്തിലുള്ള മൂന്ന് പടികൾ. ഒന്ന്, വസ്ത്രം നിര്യാണിക്ക് താഴത്ത് പോവുക. രണ്ട്, അഹങ്കാരത്തോടുകൂടി നിര്യാണിക്ക് താഴത്തേക്ക് ഇടുക. മൂന്ന്, വലിച്ചെടുക്കുക. ഈ മൂന്ന് അവസ്ഥകളും ഒരു മുസ്ലിമിന് അനുയോജ്യമായ അവസ്ഥയല്ല. നീ ധരിക്കുമ്പോൾ വലതുഭാഗത്തെ മുന്തിക്കുക, വലതുഭാഗം കൊണ്ട് വസ്ത്രം ധരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അതിന്റെ തെളിവ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെരുപ്പ് ധരിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും എല്ലാം വലത് മുന്തിക്കുന്നത് ഇഷ്ടമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം. അത് ഇസ്ലാമിലെ പൊതുവായ നിയമമാണ്. എന്തെല്ലാം നല്ല കാര്യമുണ്ടോ അതൊക്കെ വലതുകൊണ്ട്. എന്തെല്ലാം മോശമായ കാര്യമുണ്ടോ അതെല്ലാം ഇടതുകൊണ്ട് ആരംഭിക്കണം. മോശമായ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യന് പ്രയാസം തോന്നുന്ന വൃത്തികേടുള്ള എന്നാൽ ചെയ്യാതെ വൃത്തിയില്ലാത്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് പിന്നെ മലമൂത്ര വിസർജനം വൃത്തിയാക്കുക, അതുപോലെ ഗുഹ്യസ്ഥാനത്ത് പിടിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടത് കൈകൊണ്ട് ചെയ്യുക. ശരി, വബിഷിമാലിക ഖലഅൻ, ഊരുമ്പോൾ ഇടതുഭാഗം ആദ്യം ഊരുക. അപ്പൊ ഇത് വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ്. വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് പിന്നെ പട്ട് ധരിക്കാൻ അനുവാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലത് കൈയിൽ പട്ട് പിടിച്ചുകൊണ്ട് ഇടത് കൈയിൽ സ്വർണം പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹദൈനി ഹറാമുൻ അലാ ദുഖൂരി ഉമ്മത്തി, ഈ രണ്ട് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർണം ഉപയോഗിക്കാൻ പാടില്ല, പട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ് കാവി നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇന്നത് വ്യാപകമായി മാറിയിട്ടുണ്ട് ആളുകൾ കാവി വസ്ത്രം ധരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാവി വസ്ത്രം ധരിച്ചയാളെ ചൂണ്ടി അവിടുന്ന് പറഞ്ഞതായി കാണാം, നീ അത് ഒഴിവാക്കുക, അത് കുഫാറുകളുടെ വസ്ത്രമാണ്, കാഫിറുകളുടെ വസ്ത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാം. ഇനി കാവി മുണ്ടെടുക്കുക എന്നുള്ളത് ചില മുസ്ലിമീങ്ങളിലേക്കും കടന്നു വന്നു തുടങ്ങിയിരിക്കുന്നു. പൊതുവെ ഹിന്ദുക്കളിൽ തന്നെ കാവി ധരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഹിന്ദു അല്ല, മറിച്ച് RSS ഹിന്ദു ആണെന്നാണ് ആളുകൾ പറയാറുള്ളത്. അപ്പൊ പിന്നെ അത് മുസ്ലിമീങ്ങൾ എടുത്ത് ധരിക്കുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ്. അപ്പോൾ ഈ വസ്ത്രം കുഫാറുകൾക്ക് മാത്രം പ്രത്യേകമായ വസ്ത്രം ധരിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്, പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കരുത്, സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രവും ധരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികൾ ചിലർ പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം المتشبهين من الرجال بالنساء والمتشبهات من النساء بالرجال, പുരുഷന്മാരോട് സാദൃശ്യം ഉണ്ടാകുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം ഉണ്ടാകുന്ന പുരുഷന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അപ്പൊ പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കരുത്, സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കരുത്. ഇത് കിടപ്പറയിലും പാടില്ലാത്ത കാര്യമാണ്. കിടപ്പറയിലാണെങ്കിലും പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കരുത്, കാരണം അത് സ്ത്രീകളിൽ പൗരുഷത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ തീബ് പുരട്ടുക എന്നത്, അത്തറോ മറ്റോ പുരട്ടുക എന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിന ദുനിയ അന്നിസ വത്തീബ്, എനിക്ക് ദുനിയാവിൽ നിന്ന് സ്ത്രീകളെയും അതുപോലെ തന്നെ സുഗന്ധത്തെയും എനിക്ക് ഇഷ്ടമുള്ളതാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാം. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. 10 അദബുകൾ നമ്മൾ പഠിക്കുകയുണ്ടായി. 1 സലാമുമായി ബന്ധപ്പെട്ടത്, 2 ഇസ്തിഅദാൻ അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, 3 ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, 4 സംസാരവുമായി ബന്ധപ്പെട്ട്, 5 ഉറക്കവുമായി ബന്ധപ്പെട്ട്, 6 തുമ്മൽ അതുമായി ബന്ധപ്പെട്ട്, 7 കൂട്ടുവായിടുന്നതുമായി ബന്ധപ്പെട്ട്, 8 ഒരു മജ്ലിസിൽ പാലിക്കേണ്ട മര്യാദകൾ, 9 ഒരു വഴിയിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, 10 വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. ഇതല്ലാതെയും ഇസ്ലാമിൽ ധാരാളം അദബുകളുണ്ട്. അൽ അദാബുൽ ഇസ്ലാമിയ എന്ന പേരിൽ അനേകം പണ്ഡിതന്മാർക്ക് ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദർസിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ബുലൂഗുൽ മറാമിൽ അവസാനത്തിൽ കിതാബുൽ ആദാബ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അദബ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം നല്ല സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതകളിൽ പെട്ടതാണ് ചീത്ത സ്വഭാവമുള്ളവനും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അല്ലെ, ചീത്ത സ്വഭാവമുള്ള ആളാണെങ്കിലും അവനും ആഗ്രഹിക്കുന്നുണ്ടെന്ന്, നല്ല സ്വഭാവം ഉണ്ടായാൽ മതി എന്നാണ് അവന്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതാണ് ആഗ്രഹമുള്ളത്, എത്രയൊക്കെ മോശമായി അവൻ പെരുമാറിയാലും. അപ്പോൾ നീ തന്നെ നല്ല സ്വഭാവമുള്ളവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താണ് തടസ്സം? ഇന്നു മുതൽ തന്നെ സ്വഭാവം ശരിയാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. എന്തും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് സ്വഭാവമായി വേണം. ചില ആളുകൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പഠിച്ചു എനിക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റും. ഇല്ല, നിനക്കെന്തും മാറ്റാൻ കഴിയും. നീ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് സ്വഭാവം നന്നാക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് തുടങ്ങുക അള്ളാഹുവുമായുള്ള ബന്ധം ശരിയാക്കുമ്പോഴാണ്. അങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് സ്വഭാവങ്ങൾ ശരിയാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീ ഒരിക്കലും തെറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ദേഷ്യം പിടിച്ചു. ആ അടിമ സ്ത്രീ അപ്പോൾ ഖുർആനിലെ ഒരു ആയത്തോതി, വൽകാദിമീന അൽഗൈള വൽആഫീന അനിന്നാസ്, ദേഷ്യം വന്നാൽ ദേഷ്യം പിടിച്ചു വെക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് വിട്ടുപുറത്തു കൊടുക്കുന്ന ആളുകൾ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ദേഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ചു വച്ചു, ആ സ്ത്രീക്ക് പുറത്തു കൊടുത്തു. ചില രൂപത്തിൽ കാണാൻ അവളെ സ്വതന്ത്രയാക്കി. നോക്കൂ നിങ്ങൾ, അപ്പോൾ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ ഏറ്റവും നല്ല വഴി ഖുർആൻ സുന്നത്താണ്. അതിൽ ഓരോന്ന് ഓരോന്നായി എല്ലാ സ്വഭാവം ഒറ്റടിക്ക് നമുക്ക് കിട്ടില്ല. ഒന്ന് ശീലമാക്കുക, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. ഇങ്ങനെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ആ വിഷയത്തിൽ എല്ലാ നല്ല സ്വഭാവവും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസുണ്ട്. അതിലെല്ലാം നല്ല സ്വഭാവമുണ്ട്. ഏതാണ് ഹദീസ്? അയ്യ ഇല്ല, എല്ലാ നല്ല സ്വഭാവവും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹോദരന് എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അത് നീ സ്വന്തത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നീ നിന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ നീ മുഅ്മിനാവില്ല. ഇതൊരാൾ പാലിച്ചാലുള്ള സ്വഭാവം നന്നാവും. ഒരു സലീമായ നല്ല കൽബുള്ള ഒരു മനുഷ്യൻ അവന് സ്വന്തത്തിന് ആഗ്രഹിക്കുന്നത് എന്തും മറ്റൊരാൾക്ക് ആഗ്രഹിച്ചാൽ അവന്റെ സ്വഭാവം ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സ്വഭാവമുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.